ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായിബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ബി എൽ ഒ മാരുടേത് ഭരണഘടനാ പ്രകാരമുള്ള സുപ്രധാന ചുമതലയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ബി എൽ ഒ മാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ഭക്തജനതിരക്ക് നിയന്ത്രണ വിധേയം. ക്ഷയരോഗത്തിനെതിരെയുള്ള ഇന്ത്യയുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും മലപ്പുറം എഫ് സിയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി ആന്ധ്രാപ്രദേശിലെത്തി. പുട്ടപർത്തിയിൽ സത്യസായിബാബയുടെ മഹാസമാധിയിൽ പ്രണാമമർപ്പിച്ച അദ്ദേഹം സായിബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സായിബാബയുടെ ജീവിതത്തിലുടനീളം വസുദൈവ കുടുംബകം എന്ന ആശയത്തിന്റെ പ്രതിഫലനമാണ് ദർശിക്കാൻ കഴിയുകയെന്ന് ശ്രീ മോദി പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ ദക്ഷിണേന്ത്യൻ പ്രകൃതി കൃഷി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദൃശ്യമാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകൾ സംബന്ധിച്ച് നിർദ്ദേശം നൽകി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ പ്രവൃത്തിയെ അനുകൂലിക്കുന്നതും സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ച് വിവരിക്കുന്നതുമായ വാർത്തകൾ ഒഴിവാക്കണം. ഇത്തരം വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബി എൽ ഒ മാരുടേത് ഭരണഘടനാ പ്രകാരമുള്ള സുപ്രധാന ചുമതലയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ബി എൽ ഒ മാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂരിൽ മരിച്ച ബി എൽ ഒയുടെ കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
ബി എൽ ഒ മാർ എന്യൂമറേഷൻ ഫോം തിരിച്ചു വാങ്ങുന്ന നടപടിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഫോം വിതരണം നടക്കുന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിവരെ 5 ലക്ഷത്തോളം പൂരിപ്പിച്ച ഫോമുകൾ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. ബി എൽ ഒ മാരുടേത് ഭരണഘടനാ പ്രകാരമുള്ള ചുമതലയാണ്. ഇതിൽ ആർക്കും വിട്ടുവീഴ്ച പാടില്ല. ബി എൽ ഒയുടെ മുഴുവൻ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യുന്നത്. ബി എൽ ഒ മാർ മികച്ച പ്രവർത്തനം നടത്തിയതായും അതുകൊണ്ടാണ് എസ് ഐ ആറിൽ ഇത്രയും പുരോഗതിയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി.
ഈ ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഓഫീസേഴ്സ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇവരെ കോൺസ്റ്റിറ്റ്യൂഷനലി നിയമിച്ചിട്ടുള്ള ഒരു ഭരണഘടനമായിട്ടുള്ള ഒരു പോസ്റ്റിലാണ് അവർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരുടെതിരെ സ്ട്രിക്ട് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും അറിയിച്ചിട്ടുള്ളത്.
ബി എൽ ഒ മാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാൻ എല്ലാ സൗകര്യവും ഉണ്ട്. ബി എൽ ഒ മാരുടെ ജോലി തടസ്സപ്പെടുത്താൻ മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ശ്രമം ഉണ്ടായതായി വിവരം ലഭിച്ചു. ബി എൽ ഒയുടെ ജോലി തടസ്സപ്പെടുത്തുന്നത് 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമാണെന്നും ബി എൽ ഒ മാരോട് കളക്ടർമാർ മോശമായി പെരുമാറിയെന്ന ആരോപണം പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു.
എസ് ഐ ആറിന്റെ ഭാഗമായി കേരളത്തിൽ ഇതുവരെ 97% എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഇളവ് പ്രകാരം സംസ്ഥാനത്ത് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി അപേക്ഷകൾ ഒരുമിച്ച് സമർപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. കരട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഒരു ബി എൽ എക്ക് ഒരു ദിവസം 50 ഫോമുകൾ വരെ ബൂത്ത് ലെവൽ ഓഫീസർക്ക് സമർപ്പിക്കാം. 2026 ഫെബ്രുവരി 7 അന്തിമ വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഇന്നലെ വരെ 7000 പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന 22 നടക്കും. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലഹരിക്കടത്ത് തടയാൻ പാലക്കാട് ജില്ലാ അതിർത്തികളിൽ എക്സൈസ് പ്രത്യേക പരിശോധന ആരംഭിച്ചു. എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാർ ചിറ്റൂരിൽ പരിശോധനകൾക്ക് തുടക്കം കുറിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
തമിഴ്നാടിനോട് ചേർന്ന ജില്ലാ അതിർത്തികളിൽ 50 കിലോമീറ്റർ സീൽ ചെയ്താണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അതിർത്തിയിലെ മുഴുവൻ റോഡുകളിലും ഇടവഴികളിലും പരിശോധന നടത്തും. കൂടാതെ ചിറ്റൂർ മേഖലയിലെ തെങ്ങിൻ തോപ്പുകളും പരിശോധിക്കും. തോപ്പുകൾ കേന്ദ്രീകരിച്ച് വ്യാജക്കള്ള് നിർമ്മാണം നടക്കുന്നതായുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിശോധന. തിരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ പരിശോധനകൾ നടക്കാറുണ്ടെങ്കിലും ഇത്രയും വിപുലമായ നടപടി ഇത് ആദ്യമാണ്.
തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് ദിവസങ്ങളിൽ പൊതു അവധി പ്രഖ്യാപിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. December 9-11 തീയതികളിൽ അതാത് ജില്ലകളിൽ പൊതു അവധിയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള അവധിയും അനുവദിക്കണം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ വരെ ലഭിച്ചത് 544 നാമനിർദ്ദേശ പത്രികകൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ വിവിധ ഡിവിഷനുകളിലേക്ക് 32 നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരനും ഉപവരണാധികാരിയായ ADMP അഖിലിനുമാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ 24 നാമനിർദ്ദേശ പത്രികകളും കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിൽ 19 പത്രികകളും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ 3 പത്രികകളും സമർപ്പിച്ചു. കാസർഗോഡ് നഗരസഭയിൽ 11 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്.
ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയം. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ തിരക്ക് കുറയ്ക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. NDRFന്റെ ഒരു സംഘവും സന്നിധാനത്തെത്തിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് ഇന്നലെ മുതൽ 20,000 നിജപ്പെടുത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപ 6 മഹോത്സവത്തിന് നാളെ തുടക്കമാകും. 56 ദിവസത്തെ വൈദിക ചടങ്ങുകളും ഇതോടൊപ്പം ആരംഭിക്കും. 6 നടക്കുന്ന മുറജപ മഹോത്സവം January 14 ലക്ഷദീപത്തോടെയാണ് സമാപിക്കുക. മുറജപത്തിന്റെ ആദ്യ ദിവസത്തെ ചടങ്ങിൽ തെലുങ്ക് ചലച്ചിത്രതാരം റാണ ദുഗപതി പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ക്ഷയരോഗത്തിനെതിരെ ഇന്ത്യ കൈവരിച്ച നേട്ടത്തെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. TB കേസുകൾ കണ്ടെത്തുന്നതിലും ക്ഷയരോഗം മൂലമുണ്ടാകുന്ന മരണങ്ങൾ കുറയ്ക്കുന്നതിലും മികച്ച പുരോഗതിയാണ് രാജ്യത്തുണ്ടായതെന്ന് ലോകാരോഗ്യ സംഘടന പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയിലെ ക്ഷയരോഗ മരണനിരക്ക് കുറഞ്ഞതായി WHO 2025 ആഗോള ക്ഷയരോഗ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 108 ജന്മവാർഷിക ദിനം. 1917 നവംബർ 19 അലഹബാദിലാണ് ഇന്ദിരാഗാന്ധി ജനിച്ചത്. എല്ലാ വർഷവും നവംബർ 19 രാജ്യം ദേശീയോദ്ഗ്രഥന ദിനമായും ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിക്ക് പ്രണാമം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലമായ ശക്തിസ്ഥലിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽഗാന്ധി എന്നിവർ പുഷ്പാർച്ചന നടത്തി. ബീഹാറിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള NDA സഖ്യകക്ഷി MLA യോഗം പട്നയിൽ പുരോഗമിക്കുന്നു. തുടർന്ന് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് നേതാക്കൾ ഗവർണറെ കാണും. പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നാളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് FC മലപ്പുറം FC ഏറ്റുമുട്ടും. രാത്രി 7:30 കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
അവസാന മത്സരത്തിലെ പരാജയത്തിന് ശേഷമാണ് ഇരു ടീമുകളും ഇന്ന് കളത്തിലിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂരിനും മലപ്പുറത്തിനും സെമി ഫൈനൽ സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമാണ്. 6 പൂർത്തിയാക്കിയ കണ്ണൂർ വാരിയേഴ്സും മലപ്പുറം FC 2 3 1 9 നേടിയിട്ടുണ്ട്. വൈകിട്ട് 5 മുതൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം അനുവദിക്കും. 7:15 പ്രവേശന കവാടങ്ങൾ അടയ്ക്കും.
കന്യാകുമാരി തീരത്തെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപ് മേഖലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 229 നേട്ടത്തിൽ 84,980 നിഫ്റ്റി 84 ഉയർന്ന് 25,994 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 880 വർദ്ധിച്ച് 91,560 ഗ്രാമിന് 11,445 ഇന്നത്തെ വില. ഇടുക്കി വാഴത്തോപ്പിൽ സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട് വിദ്യാർത്ഥി മരിച്ചു. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി തടിയമ്പാട് പറപ്പള്ളിൽ ഹേസൽ ബെനാണ് മരിച്ചത്. സഹപാഠി തടിയമ്പാട് കുപ്പശ്ശേരിയിൽ ഇനായ തേഴ്സിന് പരിക്കേറ്റു. സ്കൂളിലെത്തി ബസ്സിൽ നിന്നും ഇറങ്ങുന്നതിനിടെ വിദ്യാർത്ഥികൾ ബസ്സിനിടയിൽപ്പെടുകയായിരുന്നു. മലപ്പുറം ജില്ലയിലെ ആഗോള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവബോധ വാരാചരണം ജില്ലാ മെഡിക്കൽ ഓഫീസർ TK ജയന്തി ഉദ്ഘാടനം ചെയ്തു. ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗത്തിലൂടെ സൂക്ഷ്മാണുക്കൾ പ്രതിരോധശേഷി ആർജിക്കാനിടയുണ്ടാകുമെന്ന് DMO പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. SIRമായി ബന്ധപ്പെട്ട് BLOമാരുടേത് ഭരണഘടനാ പ്രകാരമുള്ള സുപ്രധാന ചുമതലയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. BLOമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയം. ക്ഷയരോഗത്തിനെതിരെയുള്ള ഇന്ത്യയുടെ മികച്ച പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് FC മലപ്പുറം FC ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.